إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمانا بطا ستة وشواسي نغلا നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രഹസ്യ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ചാണ്. ഏഴ് രക്ഷാമാർഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എട്ടാമത്തേത് അസ്ബാബ് ഉന്നജാതി മിൻ ദുനൂബിൽ ഖലവാത്ത്, രഹസ്യജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് അൽ ഇക്സാറു മിൻ ദിക്രില്ലാ, ദിക്റുള്ള അള്ളാഹുവിനെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ദിക്റുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ, സ്മരണ, അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെയും സഹീഹായ ഹദീസുകളെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അതുകൊണ്ട് ദുനിയാവിലും വിശിഷ്യ പരലോകത്തും ഉണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം. വഫി ദിക്രി അക്സറു മിൻ മിഅതി ഫായിദ, ദിക്റിന് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതിന് നൂറിൽ കൂടുതൽ നേട്ടങ്ങളുണ്ട്, നൂറിൽ കൂടുതൽ ഗുണങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ ഒന്നാണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത് പതിവാക്കിയാൽ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഒരു സുപ്രധാനമായ ഗുണമാണ് പിശാജ് നമ്മളിൽ നിന്ന് അകന്നുപോകുമെന്നുള്ളത്. ഫവാഇദു ദിക്രി വസമറാത്തുഹു എന്ന അബ്ദുറസഖ് അൽ ബദർ ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം ഈ ദിഖറിന്റെ ഫായിദകൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഉദ്ധരിച്ചതിൽ നിന്ന് ചിലത് എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: വമിൻ ഫവാഇദി ദിഖ്രി അന്നഹു യത്റുദു ശൈത്താൻ, ദിഖറിന്റെ ഒരു ഫായിദയിൽപ്പെട്ടതാണ്, അതിന്റെ ഒരു നേട്ടത്തിൽപ്പെട്ടതാണ് ശൈത്താനെ അത് അകറ്റിക്കളയും, ആട്ടിയോടിക്കും. വയുബ്ഇദുഹു അനിൽ ഇൻസാൻ, പിശാചിനെ മനുഷ്യനിൽ നിന്ന് അകറ്റിക്കളയും ദിഖർ. വയക്കൂനുൽ മുഅ്മിനു ബിദിക്രിഹി ലില്ലാ, ഒരു വിശ്വാസി അള്ളാഹുവിനെ ഓർക്കുന്നത് മുഖേന ആയിത്തീരും. ഫി ഹിസ്നിൻ ഹസീനിൻ വഹിർസിൻ മക്കീനിൻ ലാ യജിദു ശൈത്താനു ഇലൈഹി സബീല, അള്ളാഹുവിനെ ഓർക്കുന്നതോടുകൂടി അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ വിശ്വാസി ഒരു ശക്തമായ ഒരു കെട്ടുറപ്പുള്ള ഭദ്രമായ ഒരു കോട്ടയിലാണ് അവൻ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ദിക്റുള്ള ഒരാൾ പതിവാക്കുന്നുണ്ടെങ്കിൽ അവനൊരു ശക്തമായ കോട്ടക്കുള്ളിലാണ്. അതിലേക്ക് പിശാചിനൊന്നും പിശാചിനൊരു നിലക്കും അടുക്കാൻ സാധിക്കാത്ത വിധം അവൻ ഒരു സുരക്ഷിത മേഖലയിലാണ്. ദിക്റുള്ള പതിവാക്കിയ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇത് വെറുതെ പറഞ്ഞതല്ല, അത് ഹദീസുകളിൽ നിന്നും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്നും എടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദിക്റുള്ള, അല്ലെങ്കിൽ അൽ ഇക്സാറു മിൻ ദിക്രില്ല, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് വർദ്ധിപ്പിക്കുക. നമ്മൾ സ്വയം ചിന്തിക്കേണ്ട എല്ലാ വിഷയങ്ങളും നമ്മൾ മഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണ നടത്തേണ്ട വിഷയങ്ങളാണ്. ഈ ദിക്റിന്റെ വിഷയത്തിൽ നമ്മുടെ കാര്യം എന്താണ്? വിശുദ്ധ ഖുർആനിൽ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവരുടെ ആ വിശേഷണത്തിന് അർഹരാണോ ഞാനും നിങ്ങളും എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. വദാഖിറൂൻ അല്ലാഹ കസീറ എന്ന് പറഞ്ഞതിൽ, അല്ലെങ്കിൽ വദാഖിരീൻ അല്ലാഹ കസീറം വദാഖിറാജ് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതിൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, ഈ പറഞ്ഞ പുരുഷന്മാരുടെ കൂട്ടത്തിൽ പുരുഷന്മാരായ നമ്മളും സ്ത്രീകളുടെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാരും പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, അത്രമാത്രം ആ വിശേഷണത്തിന് ഞാൻ അർഹനാണോ എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്റിനെ സംബന്ധിച്ച് ആലോചിച്ച് നമ്മളത് പരിശോധിക്കണം. ദിക്ർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളിലും മഹാന്മാരായ ഉലമാക്കൾ ആ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ച വിഷയമായതുകൊണ്ട് തന്നെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അതിനെക്കുറിച്ച് വിശാലമായി പറയുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇങ്ങനെ ദിക്റുള്ള നമ്മൾ പതിവാക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം ഒരുപാടാണ്, അനവധിയാണ്. അതിൽ പ്രധാനപ്പെട്ടാണ് ശൈത്വാൻ നമ്മളിൽ നിന്ന് അകന്നുപോകും. നമ്മളൊരു സുരക്ഷിതമായ കോട്ടയിലായിരിക്കും, അള്ളാഹുവിന്റെ സംരക്ഷണ വലയത്തിലായിരിക്കും എന്നുള്ളത്. എന്നാൽ ഈ പറഞ്ഞിട്ടുള്ള ദിക്റുള്ള എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന, ഒരു യാതൊരു പ്രയാസവുമില്ലാത്ത, ഏറ്റവും എളുപ്പത്തിൽ അധ്വാനമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ദിക്റുള്ള, അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. നമ്മൾ അള്ളാഹുമായി അടുക്കണം. അള്ളാഹുമായി നമ്മൾക്ക് എങ്ങനെയാണ് അടുക്കാൻ സാധിക്കുക? സീലത്തുൽ അബ്ദി ബിറബ്ബി, ഒരടിമയ്ക്ക് തന്റെ റബ്ബിനോടുള്ള ബന്ധം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? ഒരിക്കലും അവന്റെ സമ്പത്ത് കൊണ്ടോ അവന്റെ കുടുംബ മഹിമ കൊണ്ടോ അവന്റെ സമൂഹത്തിലുള്ള സ്ഥാനം കൊണ്ടോ ഒന്നും ഒരാൾക്കും അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക സാധ്യമല്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, അള്ളാഹുമായുള്ള അടിമയുടെ ബന്ധം ഉബൂദിയത്തുകൊണ്ട് മാത്രമേ, ഇബാദത്തുകൊണ്ട് മാത്രമേ ആ ബന്ധം അത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും അതിനില്ല. ഞാനും എന്റെ റബ്ബുമായുള്ള ബന്ധം, നിങ്ങളും നിങ്ങളുടെ റബ്ബുമായുള്ള ബന്ധം എത്രത്തോളമുണ്ട് എന്നുള്ളതിന്റെ അതിന്റെ മാനദണ്ഡം എന്താണ്? നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് ആ ഉബൂദിയത്തിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധയുള്ളവരാണോ, എത്രത്തോളം നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്ന, അതിനനുസരിച്ചാണ് അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ആ അള്ളാഹുമായിട്ട് ബന്ധം ഊട്ടിയുറപ്പിക്കാൻ, അതിന് വർധനവുണ്ടാക്കാൻ ഏറ്റവും സുപ്രധാനമായ ഇബാദത്താണ് ഈ പറഞ്ഞിട്ടുള്ള ദിക്റുള്ള എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ദിക്റുള്ളയിലൂടെ അത് നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ദിക്റുള്ള എന്നുള്ളത് വ്യത്യസ്തമായ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ സന്ദർഭങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലാണ് ദിക്റില്ലാത്തത്? എല്ലാ സന്ദർഭത്തിലും. അതുപോലെ തന്നെ മുത്തലക്കായ നിരുപാധികമായ ഏത് സന്ദർഭത്തിലും ചൊല്ലാൻ പറ്റുന്ന ദിക്റുകൾ, ഇങ്ങനെ അനവധി നിരവധി ദിക്റുകൾ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അനവധിയുണ്ടെങ്കിലും എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ദിക്റുള്ള എന്നുള്ളത്. ദിക്റുള്ളയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. വദിക്റുല്ലാഹി അസ്സ വജല്ല മിൻ ഐസരിൽ ഇബാദാതി വഅസ്ഹലിഹ, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ദിക്ർ എന്നുള്ളത്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ദിക്റാണ്. വഅജല്ലിഹ വഅഫ്ദലിഹ, ഏറ്റവും എളുപ്പമുള്ളതാണെങ്കിലും ഏറ്റവും മഹത്വമുള്ളതും ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള ദിക്റുള്ള. ഫഹറകത്തുൽ ലിസാനി അഖഫു ഹറകാതിൽ ജവാരിഹ്. ദിക്റുള്ള അത് നാവുകൊണ്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഹൃദയം ഇൻഷാല്ലാഹ് അതിന്റെ വകഭേദങ്ങൾ പറയാം. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്ന അവയവം നാവാണ്. ആ നാവുകൊണ്ട് അധ്വാനമില്ലാതെ, കൂടുതൽ അധ്വാനമില്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഇബാദത്താണ്, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഏറ്റവും മഹത്വമുള്ള ഇബാദത്താണ് ഈ ദിക്ർ എന്നുള്ളത്. നമ്മൾ ഓരോ ദിക്റിനെ കൊടുത്തെടുത്ത് പരിശോധിച്ചു നോക്കും, നമ്മളൊക്കെ ഒരുപാട് ദിക്റിന്റെ മഹത്വങ്ങളും വ്യത്യസ്തമായ ദിക്ർ. സക്കരിയ സലാഹി റഹിമഹുള്ള നമ്മൾക്ക് ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അഅമാലുൻ യസീറ ഉജൂറുഹ അദീമ, അങ്ങനെയല്ലേ കിതാബിന്റെ പേര്? ചെറിയ അമലുകൾ പക്ഷേ മഹത്തരമായ പ്രതിഫലം. അപ്പോ അതിലൊക്കെ നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്. കുറഞ്ഞ നമ്മളൊക്കെ നിസ്സാരമായി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 10 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 2-3 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾക്ക് പോലും, ദിക്റിന് പോലും അതിന്റെ പ്രതിഫലം, അത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ദിക്ർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ അസ്ലു കുല്ലി ഖൈറിൻ തൗഫീഖുല്ലാഹി ലിൽ അബ്ദ്, എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം അള്ളാഹു തന്റെ അടിമക്ക് കൊടുക്കുന്ന തൗഫീഖാണ്. നമ്മൾ ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ദിക്റിന്റെ ഫളായിലുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കൂ, മൻ ഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മിൻ ഖിബലി നഫ്സി, ഒരുത്തൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഒരു പ്രാവശ്യം സ്വമേധയാ പറഞ്ഞാൽ, എന്താ സ്വമേധയാ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആരും ഓർമ്മപ്പെടുത്തിയിട്ടല്ല, ഒരു അൽഹംദുലില്ലാ പറയ് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയതല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭിച്ചതിന്റെ ഭാഗമായി ചൊല്ലിയതല്ല, വെറുതെ സ്വയം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അവൻ വെറുതെ പറഞ്ഞതാ. ഒരു ആരിളായ അല്ലെങ്കിൽ താൽക്കാലികമായ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു അനുഗ്രഹത്തിന്റെ പേരിൽ ചൊല്ലിയതല്ല, അല്ലെങ്കിൽ ഒരു ഷെറ് അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ ചൊല്ലിയതല്ല, അല്ലെങ്കിൽ ഒരാൾ ഓർമ്മപ്പെടുത്തിയതുകൊണ്ടോ നിർദ്ദേശിച്ചതുകൊണ്ടോ ചൊല്ലിയതല്ല. മിൻ ഖിബലി നഫ്സി, സ്വയം ഒന്ന് ചൊല്ലണമെന്ന് തീരുമാനിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒന്ന് ഒരു പ്രാവശ്യം ചൊല്ലി. എത്ര സമയമെടുക്കും അതിന്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ്. ഇതിനെത്രയാണ് പ്രതിഫലം പറഞ്ഞിട്ടുള്ളത്? കുതിബത് ലഹു സലാസൂന ഹസനതൻ, 30 നന്മ അവന് രേഖപ്പെടുത്തു. വമുഹിയത് അൻഹു സലാസൂന സയ്യിഅതൻ, 30 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. അതാണ് 3 സെക്കൻഡ് കൊണ്ട് 30 നന്മകൾ രേഖപ്പെടുത്തും, 30 തിന്മകൾ മായ്ക്കപ്പെടും. ഈ ഹദീസ് കേട്ട ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. പക്ഷേ നമ്മളൊക്കെ ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരു ഏത് സമയത്തും ചൊല്ലാം, 30 പ്രതിഫലം, 30 തിന്മ മായ്ക്കപ്പെടുന്ന അവസ്ഥ. അപ്പോ ഇങ്ങനെയുള്ള ഓരോ ദിക്റുകളും അതിന്റെ ഫളായിലുകളും എടുത്ത് പരിശോധിച്ചാൽ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഒരു തർക്കവുമില്ല. എല്ലാവർക്കും ഒരുപോലെ ഒരു അധ്വാനവും പ്രത്യേകിച്ചൊരു മുന്നൊരുക്കവും ആവശ്യമില്ലാത്ത, മാനസികമായ ഒരു ഒരുക്കമല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പും ആവശ്യമില്ലാത്ത ഒരു വലിയ ഇബാദത്താണ്, എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ദിക്റുള്ള എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടും ഇതൊക്കെ മനസ്സിലാക്കിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ആളുകൾ തന്നെ ഭൂരിഭാഗം, മനസ്സിലാക്കിയവരിൽ തന്നെ അത് കൃത്യമായി ചെയ്യുന്നവർ കുറവാണ് എന്നുള്ളതാണ് സത്യം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞല്ലോ, ദിക്റുള്ള നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിശാജ് നമ്മളിൽ നിന്ന് അകന്നുപോകും, പിശാജ് നമ്മളിൽ നിന്ന് അകന്നുപോകും. അങ്ങനെ നമ്മൾക്ക് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. നമ്മൾ തിന്മയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഷൈത്താൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വൃത്തികെട്ട മനസ്സ്, അതുപോലെ തന്നെ മനുഷ്യ പിശാചുക്കൾ, ഇവരൊക്കെ കാരണമായി നമ്മൾ തിന്മയിലേക്ക് എത്തിച്ചേരാം. അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് പിശാചാണ് നമ്മളെ തിന്മയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന കാരണക്കാരൻ. ആ പിശാചിനെ നമ്മൾ അകറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. അതിനുള്ള വലിയൊരു മരുന്നാണ് ദിക്റുള്ളാഹ് അല്ലെങ്കിൽ അൽ ഇക്സാറു മിൻ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഒരു സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. സഖരിയ അലൈഹി സലാം അദ്ദേഹം തന്റെ കൗമിനോട് പറഞ്ഞതാണ്, ഇന്ന റബ്ബി അമറനി ബി ഖംസി കലിമാതിൻ, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് വചനങ്ങൾ കൊണ്ട് എന്റെ റബ്ബനോട് കൽപ്പിച്ചിട്ടുണ്ട്. വ അമറനി അൻ അമുറക്കും ബിഹിന്ന, ആ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കാനും എന്നോട് എന്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതിൽ തൗഹീദിനെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ സദഖയെക്കുറിച്ചൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അഞ്ചാമത്തെ കാര്യമായി പറഞ്ഞിട്ടുള്ളത്, വ അമുറുക്കും ബിദിക്രില്ലാഹി അസ്സ വജല്ല കസീറ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം, എന്റെ റബ്ബനോട് കൽപ്പിച്ച കാര്യം, നിങ്ങളോട് പറയാൻ കൽപ്പിച്ച കാര്യം നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, ധാരാളമായി ഓർക്കണം. വ ഇന്ന മസല ദാലിക കമസലി റജുലിൻ, അതിന്റെ ഉദാഹരണം ഒരു മനുഷ്യനെ പോലെയാണ്. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തലബഹുൽ അദുവു സിറാഅൻ ഫി അസരി, ഒരു ശത്രു അവന്റെ പിന്നാലെ അവനെ പിടികൂടാൻ വേണ്ടി പിന്നിൽ വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ പോലെയാണ്, ഒരു ശത്രു പിന്നിൽ അവനെ പിടികൂടാൻ വേണ്ടി ഓടി വരികയാണ്, വേഗത്തിൽ വരികയാണ്. ആ സമയത്ത് ഫഅതാ ഹിസ്നൻ ഹസീന, ഈ മനുഷ്യൻ ആ ശത്രുവിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഒരു ശക്തമായ കോട്ടയിൽ പ്രവേശിച്ചു, ഒരു ഭദ്രമായ കോട്ടയിൽ പ്രവേശിച്ചു. ഫതഹസ്സന ഫീഹി, ആ കോട്ടയിൽ അവൻ സുരക്ഷിതമായി നിലകൊണ്ടു, ശത്രുവിന് ആ കോട്ടയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഉദാഹരണം പോലെയാണ് ഈ പറഞ്ഞിട്ടുള്ള ദിക്റിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, വഇന്നൽ അബ്ദ അഹ്സനു മാ യകൂനു മിന ശൈത്താനി ഇദാ കാന ഫീ ദിക്രില്ലാ, ഒരടിമ ശൈത്താനിൽ നിന്ന് ഏറ്റവും സുരക്ഷിതനായിരിക്കും എപ്പോ അവന് ദിക്റുള്ളയിലായിരിക്കുമ്പോൾ, അള്ളാഹുവിനെ സ്മരിക്കുന്ന അവസ്ഥയിൽ അവൻ പിശാചിൽ നിന്ന് ഏറ്റവും സുരക്ഷിതനായ അവസ്ഥയിലായിരിക്കും. ഇതുപോലെ ഒരു ശത്രു പിന്നാലെ വന്ന് ആക്രമിക്കാൻ വേണ്ടി ഒരു ശത്രു പിന്നാലെ വന്നു, പക്ഷേ അവനെ പിടികൂടാൻ സാധിച്ചില്ല, അവർ കോട്ടയിൽ കയറി രക്ഷപ്പെട്ടതുപോലെ അത്രയും സംരക്ഷണമാണ് ഷെയ്ത്താനിൽ നിന്ന് ആര് നൽകുന്നത്, ദിക്റുള്ള നൽകുന്നത് എന്നാണ് നബി സഖരിയ അലൈഹി സലാം അള്ളാഹു തആല തന്റെ കൗമിനോട് കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായി സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പോ ദിക്റുള്ള അത്രയും സംരക്ഷണം നൽകുന്ന ഒന്നാണ്, ആരിൽ നിന്ന്, ഷെയ്ത്താനിൽ നിന്ന്, ഷെയ്ത്താന്റെ ദുർബോധനത്തിൽ നിന്ന്, ഷെയ്ത്താന്റെ ഷെറിൽ നിന്ന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം സൂറത്തു അന്നാസ്, സൂറത്തു അന്നാസിൽ അല്ലാഹു തആല പറയുന്ന കാര്യം എന്താണ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. എല്ലാവർക്കും അർത്ഥമറിയാവുന്ന കാര്യമാണ്, ആയത്താണ്, ആയസുകളാണ്. മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞ് പിന്നോട്ട് മാറിക്കളയുന്ന ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ ഒരു വിശേഷണമാണ് അത്. വസ്വാസ് എന്ന് പറഞ്ഞാലും പിശാചിന്റെ മറ്റൊരു വിശേഷണമാണ്, ദുർബോധനമുണ്ടാക്കുന്നവൻ, വസ്വാസ് ഉണ്ടാക്കുന്നവൻ. അപ്പോ വസ്വാസ് ഉണ്ടാക്കുന്നവന്റെ ഷെറിൽ നിന്ന്, അൽ ഖന്നാസ് പിന്മാറിക്കളയുന്നവന്റെ ഷെറിൽ നിന്ന്. എന്താ ഈ പിന്മാറിക്കളയുന്നവൻ എന്ന് പറഞ്ഞാൽ, ഷെയ്ത്താന്റെ രണ്ട് വിശേഷണങ്ങളാണ്, ഒന്ന് വസ്വാസ് ഉണ്ടാക്കുക, വസ്വാസ് മുവസ്വിസ്, മറ്റൊന്ന് അൽ ഖന്നാസ് പിന്തിരിഞ്ഞു പോവുക. എന്താണ് ഈ പിന്തിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ബിനി ആദം, പിശാജ് മനുഷ്യ ഹൃദയത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചു നിൽക്കുകയാണ്, മനുഷ്യ ഹൃദയത്തിൽ അവനിങ്ങനെ ഒട്ടി നിൽക്കുകയാണ് പിശാജ്, അങ്ങനെയാണ്. ഫൈദാ സഹ വഗഫല വസ്വസ, ഈ മനുഷ്യൻ അശ്രദ്ധനായാൽ, അവന് മറവി സംഭവിച്ചാൽ പിശാജ് അവിടെ ദുർബോധനം നടത്തും. പിശാജ് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർന്നു നിൽക്കുന്നു. ആ മനുഷ്യൻ അശ്രദ്ധനായാൽ അവന് വല്ല മറവിയും അതുപോലെ തന്നെ നന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസ്ഥയും ഉണ്ടായാൽ വസ്വസ, അവൻ അവിടെ വസ്വാസ് ഉണ്ടാക്കും. എന്നാൽ വൈദാ ദഖറല്ലാഹ ഖനസ, ആ ഹൃദയം അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ പിശാജ് അവിടുന്ന് പിന്മാറിപ്പോകും. അതാണ് ഖനസ, ഖന്നാസ് എന്ന് പറഞ്ഞത്. ഖനസ എന്ന വാക്കിന്റെ ഫഅൽ വസ്നാണ് ഖന്നാസ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ പിശാജ് പിന്നോട്ട് മാറിപ്പോകും. അതാണ് പിശാജിന് അങ്ങനൊരു വിശേഷണം അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ യഥാർത്ഥത്തിൽ ഈ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ പ്രയാസമുണ്ടാക്കുന്ന, അവൻ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒന്നാണ് ദിക്റുള്ള. ദിക്റുള്ള എവിടെയുണ്ടോ അവിടെ പിശാചിന് നിലനിൽപ്പില്ല. അത് പല തെളിവുകൾ കൊണ്ട് പണ്ഡിതന്മാർ സ്ഥാപിച്ച കാര്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ കേട്ട ഹദീസ് ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ ശൈത്താനു വലഹു ദുറാതുൻ. ബാങ്ക് വിളിക്കപ്പെട്ടാൽ പിശാജു ഓടിയകലും. എങ്ങനെ ഓടിയകലും? വലഹു ദുറാതുൻ, കീഴ്വായിട്ടുകൊണ്ട് അവൻ ഓടിപ്പോകുമെന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അവന് അടുക്കാൻ സാധിക്കൂല. അള്ളാഹുവിന്റെ വലിയൊരു ദിക്റാണ് അദാൻ ബാങ്കിലൂടെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള പല തെളിവുകളിൽ നിന്നാണ് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിശാചിനൊരിക്കലും ഈ പറഞ്ഞിട്ടുള്ള ദിക്റുള്ളയുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കൂല. അള്ളാഹു തആല സൂറത്ത് സുഖുറുഫിൽ പറഞ്ഞു, വമൻ യഅശു അൻ ദിക്റി റഹ്മാനി നുഖയ്യിദു ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. ആര് അള്ളാഹുവിന്റെ റഹ്മാനായ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ആര് അകന്നു പോകുന്നുവോ അവന് നുഖയ്യിദു ലഹു ശൈത്താനൻ, അള്ളാഹ് പറയുന്നു അവന് ഞാനൊരു ശൈത്താനെ നിശ്ചയിച്ചു കൊടുക്കും. ഫഹുവ ലഹു ഖരീൻ, ആ ശൈത്താൻ അവന്റെ ഖരീനായി അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. അവന്റെ കൂടെ എപ്പോഴും ഒരു ശൈത്താനെ നിശ്ചയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല പറയുന്നു, ഇതിന്റെ നേരെ മഫ്ഹൂമുൽ മുഖാലഫ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എതിരായിട്ടുള്ള അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ആരകന്നുവോ അവന്റെ അവൻ അള്ളാഹു ഒരു ശൈത്താനെ നിശ്ചയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിന് നേരെ മഫ്ഹൂമുൽ മുഖാലഫ, ഒരുത്തൻ അള്ളാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ പിശാജ് അവനിൽ നിന്ന് അകന്നുപോകുമെന്നുള്ളതാണ്, അകന്നുപോകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ദിക്റുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രചിക്കപ്പെട്ട പല ഗ്രന്ഥങ്ങൾക്കുമുള്ള പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഹിസ്നുൽ മുസ്ലിം അല്ലെ, മുസ്ലിമിന്റെ കോട്ട. അവന് പിശാജിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു കോട്ടയാണത് ദിക്റുള്ള. അതുപോലെ തന്നെ മറ്റൊരു കിതാബ് ഹിസ്നുൽ മുഅ്മിൻ, അങ്ങനെ ഒരു കിതാബുണ്ട്. ഹിസ്നു അൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ഹിസ്ന്. ഹിസ്ന് എന്നാ? കോട്ട എന്നാണ്. അതുപോലെ അൽ ഹിസ്നുൽ ഹസ്വീൻ, സുരക്ഷിതമായ, ശക്തമായ, ഭദ്രമായ കോട്ട. ഇതൊക്കെ ദിക്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾക്ക് പല പണ്ഡിതന്മാരും കൊടുത്ത പേരുകളാണ്. അത് യഥാർത്ഥത്തിൽ ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു രക്ഷ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയപ്പെട്ടിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുക്കല്ലഫായ അടിമ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന് ദിക്റുള്ളയും മറ്റൊന്ന് ശുക്റുള്ളയുമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ള കാര്യവും, ഇത് രണ്ടും നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സൂറത്തുൽ ബഖറയിൽ നമുക്കറിയാം, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കണം ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി വലാ ചക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, എന്നോട് നന്ദികേട് കാണിക്കരുത്. ഇവിടെ ആദ്യം പറഞ്ഞത് ദിക്റുള്ളയെ സംബന്ധിച്ചാണ്, രണ്ടാമത് പറഞ്ഞത് ശുക്ർ, അള്ളാഹുവിനെ നന്ദി കാണിക്കണം എന്നുള്ള കാര്യം. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതും അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക എന്നുള്ളതും അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ദിക്ർ, നമ്മളൊക്കെ ചെയ്യുന്ന ദിക്റുകൾ അത് ആപേക്ഷികമായിരിക്കും. കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ ഉണ്ടാകും, ആ വിഷയത്തിൽ നല്ല ശ്രദ്ധിക്കുന്ന ആളുകൾ ഉണ്ടാകും, അത്ര തന്നെ ശ്രദ്ധയില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇനി മുതൽ ഇത്തരം സംസാരങ്ങളും ഓർമ്മപ്പെടുത്തലുകളും നമ്മൾക്ക് ഉപകാരപ്പെടണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതും അതുപോലെ തന്നെ പഠിച്ചതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി പുലർത്താൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കേട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള അത് ജീവിതത്തിൽ പകർത്തണം എന്നുള്ളൊരു നിയ്യത്തെങ്കിലും നമ്മൾ വെക്കണം. ഇനി മുതലെങ്കിലും ആ നിയ്യത്തിനു പോലും പ്രതിഫലമാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നു വരില്ല, എന്നാലും ആ ഒരു നല്ല ഉദ്ദേശത്തിന് അള്ളാഹു തആല പ്രതിഫലം നൽകും. ദിക്റുള്ള എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യുന്ന ദിക്റും യഥാർത്ഥത്തിൽ നടക്കേണ്ട ദിക്റും എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. ദിക്റുള്ള അത് മൂന്ന് രൂപത്തിലുണ്ട്, പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ദിക്റുള്ളാഹി ബിൽ ഖൽബ്, അതുപോലെ തന്നെ ദിക്റുള്ളാഹി ബിൽ ലിസാൻ, ദിക്റുള്ളാഹി ബിൽ ജവാരിഹ്, മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദിക്റുള്ളാഹി ബിൽ ലിസാൻ, നാവുകൊണ്ടുള്ള ദിക്ർ. നമുക്കറിയാം നാവുകൊണ്ടുള്ള ദിക്ർ ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ദിക്റിന്റെ വാചകങ്ങൾ നമ്മൾ നാവുകൊണ്ട് ഉച്ചരിക്കുക, നാവുകൊണ്ട് ഉച്ചരിക്കുക. അതിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക, നന്മ കൽപ്പിക്കുക, നന്മ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെ ദിക്റുള്ളയാണ്. ഈ സദസ് മജ്ലിസു ദിക്റാണ്, ദിക്റിന്റെ സദസ്സാണ്. അതാഉ ഇബ്നു അബി റബാഹ് റഹിമഹുള്ള മഹാനായ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, ഹലാല് ഹറാമുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന സദസ്സുകൾ അത് മജ്ലിസു ദിക്റാണ്, ദിക്റിന്റെ മജ്ലിസിൽ പെട്ടതാണ്. ഏറ്റവും മഹത്തരമായ അത്, അതിൽ ക്ലാസ് എടുക്കുന്ന ആളും അതിൽ കേൾക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ ഗണത്തിൽ പെടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ ദിക്റാണ് ഈ പറഞ്ഞിട്ടുള്ള ദീൻ പഠിക്കുക പഠിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ നാവുകൊണ്ട് നടക്കുന്ന ദിക്റാണ്, ദിക്റുല്ലാഹി ബിൽ ലിസാൻ, ദിക്റുല്ലാഹി ബിൽ ഖൽബ്. ഹൃദയം കൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകണം. അതുകൊണ്ടാണ് ദിക്റിന്റെ നിർവചനം പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇഅ്ളാമുല്ലാഹി വഹുദൂറുഹു ഫിൽ ഖൽബി വൽ ലിസാൻ ഔ അഹദിഹിമ. ദിക്ർ എന്ന് പറഞ്ഞാൽ ഇഅ്ളാമുല്ലാഹ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. വഹുദൂറുഹു ഫിൽ ഖൽബി വൽ ലിസാൻ, അള്ളാഹു നമ്മുടെ മനസ്സിലുണ്ടാകണം, നാവിലുണ്ടാകണം. ഔ അഹദിഹിമ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ. അതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ നാവിലൂടെ പറയുന്നതോടെ മനസ്സിൽ ഓർത്തുകൊണ്ട് പറയുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുക. നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇസ്തിഹ്ലാറുൽ ഖൽബ്, മനസ്സാന്നിധ്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഹൃദയം കൊണ്ടുള്ള ദിക്ർ, മനസ്സിൽ അത് ഓർക്കുക. അതുപോലെ തന്നെ അനിയതഫക്കറൽ അബ്ദു ഫീ ദലാഇലി വഹ്ദാനിയത്തില്ല, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ച്, വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളെ കുറിച്ച്, ഹലാല് ഹറാമുകളെ കുറിച്ച്, വിശുദ്ധ ഖുർആനിന്റെ രക്ഷാ ശിക്ഷകളെ കുറിച്ച്, വാഗ്ദാനങ്ങളെ കുറിച്ച്, സ്വർഗനരകങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുക എന്നുള്ളത് ദിക്റാണ്. അതുപോലെ തന്നെ ദിക്റുല്ലാഹി ബിൽ ഖൽബ്, നമ്മൾ ഹൃദയത്തിൽ നരകത്തെക്കുറിച്ച് ഓർക്കുന്നു, സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നു, ഇതൊക്കെ ദിക്റാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ കിതാബിലെ കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആയാത്തുൻ ഖൗനിയ, പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അതിനെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുക. ഇതൊക്കെ ദിക്റുല്ലാഹി ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിൽപ്പെടുന്നതാണ്. മൂന്നാമത്തെ ദിക്റുല്ലാഹി ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ കൊണ്ട് നന്മ ചെയ്യലാണ്. ഓരോ അവയവത്തിനും അതിന്റേതായ നന്മകളുണ്ട്, അതിന് ചെയ്യേണ്ടതായ ഇബാദത്തുകളുണ്ട്. ഇപ്പൊ കണ്ണ് അള്ളാഹുവിനോർത്ത് കരയുമ്പോൾ ആ കണ്ണ് ദിക്റിലാണ്, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ വലത് കൈകൊണ്ട് തന്റെ സഹോദരനെ സഹായിക്കുന്നത്, അവന് സമ്പത്ത് കൊടുക്കുന്നത് ആ കൈയിന്റെ ദിക്റാണ്. കൈകൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ് അത്, കൈകൊണ്ട് നടക്കുന്ന ദിക്റാണ്. കേൾവി, നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അള്ളാഹുവിന്റെ കലാമുകൾ കേൾക്കുന്നു, കേട്ട് പഠിക്കുന്നു, ദീൻ കേൾക്കുന്നു, ഇത് ഉദ്ദിൻ, ചെവിയുടെ ദിക്റാൻ എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഈ നിലക്കൊക്കെ നമ്മൾക്ക് ഈ പറഞ്ഞ മൂന്ന് തരത്തിലും നമ്മൾക്ക് ദിക്റുകൾ ചെയ്യാൻ സാധിക്കണം. ഹൃദയ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ഹൃദയ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ദിക്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയത്രയും ദിക്റിന്റെ മൊത്തത്തിൽ പൊതുവായി വന്നിട്ടുള്ള മഹത്വങ്ങൾ, അതിനു പുറമെ ഓരോ ദിക്റിന് വന്ന മഹത്വങ്ങൾ അത് തന്നെ ഇഷ്ടംപോലെയുണ്ട്. അതുകൊണ്ട് ഒരു നാലോ അഞ്ചോ ഫവായിദുകളും അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ദിക്റിന്റെ മഹത്വങ്ങളും പറഞ്ഞ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് അവസാനിപ്പിക്കാം. 10 സബബുകളാണ് രഹസ്യ ജീവിതത്തിൽ വരുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള 10 കാരണങ്ങൾ പറയാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്, 9-ഉം 10-ഉം ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. ഇവിടെ ദിക്റിന്റെ ഒരുപാട് ഫവായിദുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അന്നഹു യുദ്ഹിബു വമിൻ ഫവായിദി ദിക്രി അന്നഹു യുദ്ഹിബു ഖസ്വത്തൽ ഖൽബ്. ദിക്റിന്റെ നേട്ടങ്ങളിൽപ്പെട്ടതാണ് മനസ്സിന്റെ കടുപ്പം, കാഠിന്യം, മനസ്സ് കടുത്തുപോകുന്ന അവസ്ഥ, അതിൽ നിന്ന് അതിനെ ഇല്ലാതെയാക്കുന്ന ഒന്നാണ് ദിക്റുല്ലാഹ്. അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ലോലമാകും, മനസ്സിന്റെ കടുപ്പം കാഠിന്യം അത് ഇല്ലാതെയാകും, മനസ്സ് നേർത്തതാകും. അത് അതിന്റെ വലിയൊരു നേട്ടമാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന മനസ്സൊരിക്കലും കടുത്ത മനസ്സാകൂല, ഒരിക്കലും കടുത്ത മനസ്സാകൂല. അല്ല, ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നൊരാൾ പരാതി പറഞ്ഞു, അബു സഈദ് അൽ ഹസനു ഇബ്നു അബിൽ ഹസൻ അൽ ബസ്രി എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. അബു സഈദ്, അഷ്കു ഇലൈക ഖസ്വത ഖൽബി, എന്റെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട്, ഞാൻ താങ്കളോടത് പരാതിയായി പറയുകയാണ്, എന്തുണ്ട് പരിഹാരം? അദ്ദേഹം പറഞ്ഞു, അദിബ്ഹു ബിദിക്രില്ല, എന്റെ ആ ഹൃദയത്തിന്റെ കടുപ്പം നീ ദിക്റുള്ള കൊണ്ട് അലിയിച്ചു കളയുക, ദിക്റുള്ള കൊണ്ട് നീ അതിനെ അലിയിച്ചു കളയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിക്റുള്ള കൊണ്ട് നീ അതിനെ ആ കടുപ്പത്തെ ഇല്ലാതെയാക്കി കളയുക എന്ന് അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ മറുപടി പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ദിക്റിന്റെ വലിയൊരു ഫളാണ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും, മനസ്സിന് സമാധാനം ഉണ്ടാകും. മനസ്സിന് സമാധാനം നൽകുന്ന ഏറ്റവും വലിയ കാര്യമാണ് ദിക്റുല്ലാഹ്. വമിൻ ഫവാഇദി ദിക്രി അന്നഹു കമ അഖ്ബറല്ലാഹു തആല സബബു തുമഅനീനിയതിൽ ഖൽബി, സബബു തുമഅനീനതിൽ ഖൽബി, ഹൃദയത്തിന്റെ അടക്കം ഒതുക്കം അതിന് കാരണമാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയണം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ടാണ്, ദിക്റു കൊണ്ടാണ് മനസ്സിന് അടക്കം സമാധാനം ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അത് അതിന്റെ വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് ദിക്റിന്റെ വലിയൊരു നേട്ടത്തിൽപ്പെട്ടതാണ്, അന്നഹു യുക്സിബുൽ അബ്ദ ഫായിദതൻ അളീമതൻ വസമറതൻ ജലീലതൻ വമൻസിലതൻ റഫീഅതൻ വഹിയ അന്നഹു ഇദാ ദക്കറല്ലാഹ ദക്കറഹുല്ലാ. ഒരു അടിമ ദിക്റ് ചെയ്യുന്നതിലൂടെ അവന് ലഭിക്കുന്ന വലിയ മഹത്തരമായ നേട്ടമാണ്, വലിയ സ്ഥാനമാണ്, അവൻ ലഭിക്കുന്ന വലിയൊരു പദവിയാണ്. അള്ളാഹുവിനെ അവൻ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഓർക്കുമെന്നുള്ളത്, അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കുമെന്നുള്ളത്. അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, അള്ളാഹു പ്രതിഫലം കൊടുക്കുക ആ ചെയ്ത അമലിന്റെ അതേ വർഗത്തിൽപ്പെട്ടതാണ് എന്നുള്ള ആ പൊതുതത്വമുണ്ടല്ലോ, അതനുസരിച്ച് അള്ളാഹുവിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഓർക്കും. അതാണ് നേരത്തെ പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ, നിങ്ങൾ എന്നെ ഓർക്കുക ഞാൻ നിങ്ങളെ ഓർക്കും. അതുപോലെ തന്നെ സഹീഹായ ഹദീസുകളിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ദഖറനി ഫീ നഫ്സി, ഖുദ്സിയായ ഹദീസിൽ കാണാം, ഒരടിമ എന്നെ അവന്റെ മനസ്സിൽ ഓർത്താൽ, ദഖറത്തുഹു ഫീ നഫ്സി, ഞാൻ അവനെയും ഓർക്കും. വൈൻ ദഖറനി ഫീ മലഇൻ, ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അവൻ സ്മരിച്ചാൽ, ذكرته في ملأ خير منه, അവരെക്കാൾ ഖൈറായ ഒരു സദസ്സിൽ വെച്ച് ഞാൻ അവരെ ഓർക്കും, അഥവാ മലക്കുകളുടെ സന്നിധിയിൽ വെച്ച് ഞാൻ അവരെ ഓർക്കുമെന്ന് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ഈ ദിക്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം മാത്രം ഉള്ളൂ എങ്കിൽ അത് തന്നെ മതിയാകും, അത്രയും വലിയ ഒരു നേട്ടമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ അള്ളാഹു നമ്മൾ ഓർക്കുമെന്ന് പറയുന്ന ഈ നേട്ടം ഒരു ചെറുതല്ല. ഈ നേട്ടം മാത്രമേ ദിക്റിനുള്ളൂ എങ്കിലും അത് തന്നെ മതിയാകും ദിക്റിന്റെ ഫളായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, വലൌ ലം യകുൻ ഫി ദിക്രി ഇല്ലാ ഹാദിഹി വഹ്ദഹ ലകഫാ ബിഹാ ഫളൻ വശറഫ, ഈ ഹദീസ് മാത്രമുള്ളൂ ദിക്റിന്റെ ഫളായിട്ട്, വേറൊരു ഹദീസും ആയത്തുമില്ല എങ്കിൽ കൂടി ഇത് മാത്രം മതി. എന്തിന്? ദിക്റിന്റെ മഹത്വമായി ഈ ഹദീസ് മാത്രം മതി. കാരണം എന്താ? എന്നെ നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും, അല്ല പറയാണ്. നിങ്ങളൊരു സദസ്സിൽ വെച്ച് എന്നെ ഓർത്താൽ ഇതിനേക്കാൾ ഖൈറായ മലക്കയുടെ സന്നിധിയിൽ വെച്ച് ഞാൻ ഓർക്കും. നമ്മൾ ചിന്തിച്ചു നോക്കി ഈ ഹദീസിനെ കുറിച്ച്. ഇവിടെ സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളൊരു മനുഷ്യൻ, അയാൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിവരം നമ്മൾക്ക് കിട്ടിയാൽ എന്തൊരു സന്തോഷമായിരിക്കും. എന്റെ കാര്യങ്ങൾ അവൻ ഇടക്ക് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. നമ്മുടെ മനസ്സിലൊരു ഒരു സുഖം ഉണ്ടാവുക അതിൽ. എന്റെ കാര്യം ഒരു സമൂഹത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ മനസ്സിൽ കരുതുക, അയാൾ എന്റെ കാര്യം നിരന്തരം അന്വേഷിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാവും നമ്മൾക്ക്. അതിനി ഒരു വലിയ സദസ്സിൽ വെച്ചാണെങ്കിലോ, ഒരു വലിയ മഹാൻ നമ്മുടെ പേര് സദസ്സിൽ വെച്ച് പറയാം, ആ സദസ്സിൽ നമ്മളെ പേര് പരാമർശിച്ചാൽ എത്ര വലിയ അംഗീകാരമായിട്ടാണ് നമ്മൾക്കത് മനസ്സിലാകുക, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇത് അള്ളാഹു തആലയാണ്, ഏറ്റവും അക്ബറായ അള്ളാഹ്, അവനേക്കാൾ വലിയ ഒരുത്തനുമില്ല. ഏറ്റവും ഉന്നതമായ സദസ്, അതിനേക്കാൾ മഹച്ചരമായ ഒരു സദസ്സില്ല. അതിൽ വെച്ച് നമ്മൾ ഓർക്കും, നമ്മൾ അള്ളാഹുവിനെ ഓർത്താൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ദിക്റിന്റെ മറ്റൊരു മഹത്വമാണ്. അതുപോലെ തന്നെ ദിക്റിന്റെ മറ്റൊരു മഹത്വമാണ്, നമ്മൾക്കൊക്കെ നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്നൊരു വിഷയമാണ് നാവിന്റെ വിഷയം. വമിൻ ഫവായിദി ദിക്രി അന്നഹു സബബുൻ ലിഹ്ഫ്ളിൽ ലിസാൻ, നാവിനെ സംരക്ഷിക്കാൻ ഏറ്റവും സഹായകമാകുന്ന ഒന്നാണ് ദിക്റുല്ലാ. അദ്ദേഹം പറയുന്നു, അബ്ദുറസാഖ് അൽ ബദർ ഹഫിളുള്ള, യഖൂലുൽ ഉലമ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പറയുന്നു, ഇന്നൽ ലിസാന ഇന്നമാ ഖുലിഖ ലിൽ കലാം, നാവ് സൃഷ്ടിക്കപ്പെട്ടുള്ള സംസാരിക്കാനാണ്. നാവിനെ ഉണ്ടാക്കിയിട്ടുള്ള എന്തിനാണ്? അള്ളാഹു നമ്മൾക്ക് തന്നെ സംസാരിക്കാനാണ്. ഫൈദാ ലം യതകല്ലമിൽ മുസ്ലിമു ബിഖൈരിൻ, ഒരു മുസ്ലിം ഖൈറായത് സംസാരിച്ചിട്ടില്ലെങ്കിൽ, വഅളമുൽ ഖൈരി ദിക്റുല്ലാ, ഈ ഖൈറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായത് ദിക്റുല്ലയാണ്. ഈ ഖൈർ ഒരു മുസ്ലിം സംസാരിച്ചിട്ടില്ലെങ്കിൽ, ഈ നാവിനെ സൃഷ്ടിച്ച് സംസാരിക്കാനാണ്, എന്തെങ്കിലും അവൻ സംസാരിക്കും. നല്ലത് സംസാരിച്ചിട്ടില്ലെങ്കിൽ, തകല്ലമ ബിശ്ശർരി വൽ ഫസാദ്, അവൻ തിന്മകളും കുഴപ്പങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നാവ് എന്തായാലും സംസാരിക്കും, നാവിനെ അള്ളാഹു സംസാരിക്കാൻ സൃഷ്ടിച്ചതാ. അപ്പൊ നല്ലത് നമ്മൾ ഈ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിലൂടെ തിന്മ വരും. അതുകൊണ്ട് തന്നെ ഈ നാവിനെ ദിക്റുല്ലയിൽ ശുഗലാക്കുക, വ്യാപൃതമാക്കുക എന്നുള്ളത് നാവിനെ സംരക്ഷിക്കാൻ, ദിക്റു അള്ളാഹുവിനെ സ്മരിക്കാൻ തന്നെ അവന് സമയം കണ്ടെത്തിയാൽ ആളുകളെ കുറിച്ച് സംസാരിക്കാൻ അവന് സമയം ഉണ്ടാകില്ല. പല സലഫുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു അസറാണ്, അബ്ദുല്ലാഹിബിൻ ഔൻ റഹിമഹുല്ലാ, അതുപോലെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പലരും പറഞ്ഞതായി വന്നിട്ടുള്ള ഒരു അസറാണ് ദിക്റുല്ലാഹി ദവാ, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് മരുന്നാണ്. വദിഖുറു നാസിദാഉൻ, ജനങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് എന്താണ്? രോഗമാണ്. ജനങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിനെ നശിപ്പിച്ചു കളയുന്ന ഒരു രോഗമായി, അല്ലെങ്കിൽ അത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർത്താൽ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് നമ്മൾക്ക് ശിഫയാണ് എന്ന് പല സലഫുകളും പറഞ്ഞത് കാണാം. അപ്പോ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ വലിയൊരു കാര്യമാണ്. നമ്മൾ ദിക്റുല്ലയിൽ ശുഗലായി കഴിഞ്ഞാൽ നമീമത്ത്, ഗീബത്ത്, അതുപോലെ തന്നെ പരിഹാസം, അതുപോലെ തന്നെ കളവ് പറയുക, ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്നൊക്കെ ഈ നാവ് സുരക്ഷിതമായി തീരും. നമ്മൾക്ക് ദിക്റുള്ള തന്നെ അതിൽ നമ്മുടെ നാവ് ശുഗലായി കഴിഞ്ഞാൽ ഒരു ഫായിദ കൂടി പറയാം. വമിൻ ഫവായിദി ദിക്രി അന്നഹു അലാമതു അലാ ഇളമി ഹുബ്ബി ദാകിർ, ദിക്റിന്റെ ഫളിൽ ഫായിദയിൽപ്പെട്ടതാണ്, അന്നഹു അലാമതു അലാ ഇളമി ഹുബ്ബി ദാകിരി ലില്ലാഹി തബാറക വ തആല, ദിക്ർ ചെയ്യുന്ന ഒരാളുടെ ഇഷ്ടം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളമാണ്. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ സ്മരിക്കുന്നുണ്ട്, അത്രത്തോളം നമ്മൾക്ക് ഇഷ്ടമുണ്ട് അള്ളാഹുവിനോട് എന്നതിന്റെ തെളിവാണ് അള്ളാഹുവിനെ നമ്മൾ കൂടുതൽ ഓർക്കുക എന്നുള്ളത്. ഖാല ബഅദു അഹ്ലിൽ ഇൽം, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അലാമതു ഹുബ്ബില്ലാഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് കസ്റത്തു ദിക്രിഹി, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുക എന്നുള്ളത്. നമ്മൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടോ അതിന്റെ ഒരു അടയാളമാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. കാരണം فإنك لا تحب شيئا إلا أكثرت ذكره, നിനക്കൊരു കാര്യത്തെയും ഇഷ്ടപ്പെടാൻ സാധിക്കയില്ല അതിനെക്കുറിച്ച് നീ കൂടുതൽ ഓർത്താലല്ലാതെ, നീ അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്താലും സംസാരിച്ചാലും അല്ലാതെ നിനക്കൊരിക്കലും ഒന്നിനെയും ഇഷ്ടപ്പെടാൻ സാധിക്കുകയില്ല. നീ തീരെ സംസാരിക്കാത്ത, നീ തീരെ ഓർക്കാത്ത ഒരു കാര്യത്തെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കൂല. നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെക്കുറിച്ച് നമ്മൾ ധാരാളം ഓർക്കും, അല്ലെങ്കിൽ അവനെക്കുറിച്ച് കൂടുതൽ പറയും. ഇനിയൊരു സാധനത്തിനോട് അല്ലെങ്കിൽ ഒരു കാര്യത്തോടാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ അതിനെക്കുറിച്ച് ഓർക്കുകയും പറയുകയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. തീരെ പറയാത്തയും ഓർക്കാത്ത ഒരു കാര്യത്തെ നമ്മൾ ഇഷ്ടപ്പെടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള നിരവധി അനവധി ഫായിദകളുള്ള മഹച്ചരമായ ഇബാദത്താണ് ദിക്റുല്ലാ എന്നുള്ളത്. അത് നമ്മൾ ആ വിഷയത്തിൽ നമ്മൾ വലിയ താല്പര്യം കാണിക്കണം. ഇതിന്റെ ഫളായിലുകൾ ഇഷ്ടം പോലെയുണ്ട്, ഒരുപാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള നിരവധി ഹദീസുകൾ, റസൂലുള്ള ഒരിക്കൽ പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ നിങ്ങളുടെ അമലുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ഒരു അമൽ, വഅസ്കാഹാ ഇൻദ മലീകിക്കും, നിങ്ങളുടെ മലിക്കായ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ശുദ്ധമായ അമൽ അതിന് ഞങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ദറജാതിക്കും നിങ്ങളുടെ പദവികളിൽ ഏറ്റവും നിങ്ങളെ ഉയർത്തുന്ന അമൽ ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ. നിങ്ങൾ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ, അറിയിച്ചു തരട്ടെയോ. നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു, അതിനേക്കാൾ ഖൈറായ ജിഹാദിൽ പരസ്പരം കുഫാറുകളോട് ഖിസാൽ നടത്തുന്ന ആ ജിഹാദിനേക്കാൾ ഖൈറായ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന് സഹാബത്തിനോട് റസൂലുള്ള ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, ബല, അറിയിച്ചു തരൂ. എത്ര കാര്യങ്ങളാ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സ്വർണവും വെള്ളിയും ചെലവാക്കുന്നതിനേക്കാൾ ഖൈറായത്, സ്വർണം വെള്ളിയും വെള്ളിയും ചെലവാക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ കാര്യം, അതിനേക്കാളൊക്കെ ഖൈറായത് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോ സഹാബത്ത് അതേ എന്ന് പറഞ്ഞപ്പോ റസൂൽ മറുപടി പറഞ്ഞു, ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഖൈറായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഒരു ഫദ്ലാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അള്ളാഹുവിനെ ഓർക്കുന്നവന്റെയും അള്ളാഹു തന്റെ റബ്ബിനെ ഓർക്കുന്നവന്റെയും തന്റെ റബ്ബിനെ ഓർക്കാത്തവന്റെയും ഉദാഹരണം. മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്, ഏതുപോലെയാണ്? അള്ളാഹുവിനെ ഓർക്കുന്നവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവൻ ചത്തവനെ പോലെയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ജീവൻ എന്ന് പറഞ്ഞാൽ രണ്ടു തരം ജീവനുണ്ട്. ഒന്ന് ഹയാത്തുൽ ബദൻ, ശരീരത്തിന്റെ ജീവൻ, മറ്റൊന്ന് ഹയാത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ജീവൻ. ഇങ്ങനെ രണ്ടു തരം ജീവനുണ്ട്. അതിൽ എല്ലാ ജീവികൾക്കുമുള്ള ജീവനാണ് ഹയാത്തുൽ ബദൻ. അത് മൃഗങ്ങൾക്കുണ്ട്, നാൽക്കാലികൾക്കുണ്ട്, മനുഷ്യന്മാർക്കൊക്കെ ഉണ്ട്. എന്നാൽ ഹയാത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ജീവൻ, അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യരിൽ തന്നെ മുഅ്മിനുകൾക്ക് മാത്രമുള്ളതാണ്. എല്ലാ മനുഷ്യർക്കുമില്ല, കാഫിറുകൾക്കതില്ല, മുനാഫിക്കുകൾക്കില്ല, സത്യവിശ്വാസികൾക്ക് മാത്രമുള്ള ജീവനാണ് ഹയാത്തുൽ ഖൽബ് വർ റൂഹ്, ആത്മാവിനും അതുപോലെ തന്നെ കൽബിനുമുള്ള ഈ പറഞ്ഞിട്ടുള്ള ജീവൻ. ആ ജീവൻ എങ്ങനെ നിലനിൽക്കുക? ഈ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനോർക്കാത്തവൻ അവന്റെ അവൻ ചത്തുപോയി എന്ന് പറഞ്ഞാൽ അവന് മരിച്ചുപോയി എന്ന അർത്ഥത്തിലല്ല, അവന്റെ ഹൃദയം അതിന് ജീവനില്ല എന്ന അർത്ഥത്തിലാണ്. വേറെ ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഹൃദയത്തിന്റെ ഹയാത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ ദിക്റുല്ലാ അതുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിനെ ഓർക്കാത്ത വീട്, അതിനെക്കുറിച്ചും ഇതേപോലെ പരാമർശം നടത്തിയിട്ടുണ്ട്, ജീവനില്ലാത്ത വീട് എന്ന രൂപത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, മാ അമലു ഇംരിഇൻ ബിഅമലിൻ അൻജാലഹു മിൻ അദാബില്ലാ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്ന ഒരു അമലുമില്ല, ദിക്റിനേക്കാൾ വലിയതായ. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഏറ്റവും രക്ഷപ്പെടുത്തുന്ന അമൽ എന്ന് പറഞ്ഞാൽ ദിക്റുല്ലയാണ്. ദിക്റുല്ല കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന മറ്റൊരു കാര്യവും ഇല്ല ദിക്റുല്ലയേക്കാൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് അതിന്റെ എളുപ്പം വ്യക്തമാക്കാൻ ഈ ഹദീസ് നമ്മൾക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാകും. റസൂലുള്ള പറഞ്ഞ ഹദീസ് നോക്കൂ, മൻ അജസ മിൻകും അനിൽ ലൈലി അൻ യുഖാബിദഹു, ഒരുത്തന് രാത്രി ധാരാളം ഇബാദത്തുകൾ ചെയ്ത് തഹജ്ജുദും അതുപോലെ തന്നെ രാത്രി ജീവിപ്പിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ഒരുത്തന് സാധിക്കുന്നില്ലെങ്കിൽ, രാത്രി കൂടുതലൊന്നും അവന് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അതുപോലെ തന്നെ വബഖില ബിൽ മാലി അൻ യുഫിഖഹു, അവന്റെ സമ്പത്ത് ചെലവഴിക്കാൻ അവന് പറ്റുന്നില്ല, അവന്റെ പിശുക്കുണ്ട്. പിശുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസല്ല, രാത്രി മടിയന്മാരായി ഉറങ്ങണം എന്ന് പറയുന്ന ഹദീസല്ല, മറിച്ച് ഇവിടെ ദിക്റിന്റെ പ്രാധാന്യം പഠിപ്പിക്കാൻ വേണ്ടി പറയാൻ. അതുപോലെ തന്നെ വജബന അനിൽ അദുവി അൻ യുജാഹിദഹു, ഒരു ശത്രുവിന്റെ മുമ്പിൽ പോയി യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരുത്തൻ, ഫൽയുക്സിർ ദിക്റല്ലാ, അവനൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയാണെന്ത്? അവൻ അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കട്ടെ. അതിന് സമ്പത്തിന് ചെലവില്ല, അതുപോലെ തന്നെ ശരീരത്തിന്റെ ഒരു യുദ്ധം ചെയ്യണ റിസ്ക് ഇല്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ ദിക്റുള്ള വർദ്ധിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ശൈലികൾ ശ്രദ്ധിച്ചോ, ദിക്റു ചൊല്ലുക എന്നതിനേക്കാൾ അപ്പുറത്ത് ദിക്റുള്ള അള്ളാഹുവിനെ ഓർക്കുന്നത് നിങ്ങൾ
അധികരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല പല സന്ദർഭത്തിലും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ദിക്റുള്ള വർദ്ധിപ്പിക്കുക. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ധാരാളമായി ഓർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിന്റെ 35-ൽ പറഞ്ഞിട്ടുള്ളത്, വദ്ദാഖിരീന അല്ലാഹ കസീറൻ വദ്ദാഖിറാത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, മുമ്പ് ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് അവസാനമായി, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും അതുപോലെ തന്നെ വമ്പിച്ച പ്രതിഫലവും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം അള്ളാഹുവിനെ ഓർക്കുക എന്ന കൂട്ടത്തിലല്ല, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അള്ളാഹുവിനെ കുറഞ്ഞ രൂപത്തിൽ ആരും ഓർക്കും? മുനാഫിക്കുകൾ ഓർക്കും. അള്ളാഹുവിനെ കുറഞ്ഞ രൂപത്തിൽ ആരും ഓർക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, മുനാഫിക്കുകൾ ഓർക്കും. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ് അള്ളാഹു തആല കൂടുതലായി പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ. അബു ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ല, അദ്ദേഹം താബിഈയാണ്, താബിഈയുടെ കൂട്ടത്തിൽ കിബാറുകളിൽപ്പെട്ട, മീൻ കിബാരി താബിഈൻ. അദ്ദേഹം പറഞ്ഞത് കാണാം, അബു ഇദ്രീസ് അൽ ഖൗലാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ വാചകം നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്റും അദ്ദേഹം ഈ പറഞ്ഞ ദിക്റും എവിടെ കടക്കുന്നു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, അക്സിറു ദിക്റല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുക. ഹത്താ യുഖാല മജ്നൂൻ, ആ ദിക്ർ ചൊല്ലുന്ന ആളെക്കുറിച്ച് മജ്നൂൻ, ഒരു ഭ്രാന്തൻ എന്ന് പറയുന്നത് വരെ. എന്ന് പറഞ്ഞാൽ എന്താ, ഭ്രാന്തന്മാരെ പോലെ നടക്കണം എന്നല്ല. അവൻ ഇതിന് സാലിൽ ഉസൈമി റഹിമുള്ള വിശദീകരിച്ചത് കാണാം, ഹഫിളഹുല്ല, സാലിൽ ഉസൈമി ഹഫിളഹുല്ല അദ്ദേഹം പറഞ്ഞത് കാണാം. എന്താണ് ഈ പറഞ്ഞത്? ഭ്രാന്തനെന്ന് പറയുമാറ് നിങ്ങൾ ദിക്റുള്ള വർദ്ധിപ്പിക്കണം. ദിക്റുള്ള ചൊല്ലാൻ വേണ്ടി അവൻ ഒഴിഞ്ഞിരിക്കും, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആളുകളുമായിട്ടുള്ള അവന്റെ കൂടുതൽ സഹവാസം ഉണ്ടാവുകയില്ല, കുറവായിരിക്കും. അങ്ങനെ ധാരാളം അള്ളാഹുവിനെ ഓർത്തോർത്ത് ജനങ്ങളൊക്കെ വിചാരിക്കും അവനൊരു ഭ്രാന്തനാണ്. അത് ആളുകളെ കാണിക്കാൻ വേണ്ടി, ഞാൻ ഭയങ്കര ദാക്കിറാന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത എല്ലാം പോയി, അവിടെ വേറെ വിഷയങ്ങളുണ്ട്. ആളുകൾ കാണിക്കാൻ വേണ്ടി ആളുകളായിട്ട് ഒരു ബന്ധമില്ലാതെ ഇങ്ങനെ ഭയങ്കര ദാക്കിറാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ കാണിച്ചാൽ അത് മറ്റൊരു വിഷയം, അവിടെ റിയാ കടന്നു വന്ന് അവനെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദിക്റുള്ളയുടെ കാര്യത്തിൽ അത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ വരെ ആര് സലഫുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പരിധിയിൽ നമ്മൾ മുമ്പ് ഇവിടെ പല തവണ പറഞ്ഞതായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മിനിമം ഒരു അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി ഓർക്കുന്നവൻ എന്ന് പറയണമെങ്കിൽ അതിൽ ഏതൊക്കെ ദിക്റുകൾ പരിഗണിക്കണം, മിനിമം ശ്രദ്ധിക്കേണ്ട ദിക്റുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു സലാഹ് റഹിമഹുല്ല ഹിജ്റ 643-ൽ മരണപ്പെട്ട പണ്ഡിതനാണ്, മുഹദ്ദിസാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ ഹാഫള അല അദ്കാരി സബാഹി വൽ മസാ. ഇത് നമ്മളെല്ലാവരും പതിവാക്കണം. കഴിഞ്ഞ നമ്മുടെ പാരന്റ്സ് മീറ്റിംഗിൽ ഒരു രക്ഷിതാവ് പരാതി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്കാറിന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് കുല്ലിയിലെ കുട്ടികൾക്ക് ഒരു ആ ഒരു കൃത്യമായ ഒരു തർബിയത്ത് കൊടുക്കണം എന്നുള്ള കാര്യം. ഞാനും നിങ്ങളെല്ലാവരും ഒരുപോലെ, നമ്മൾ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ പതിവാക്കേണ്ട നാല് ദിക്റുകൾ. മൻ ഹാഫള അല അദ്കാരി സബാഹി വൽ മസാ, അദ്കാറു സബാഹ് അദ്കാറുൽ മസാ. രാവിലെ നമുക്ക് അതിന് സമയമുണ്ട്, ഇവിടെ ഇരുന്ന് ചൊല്ലാൻ പറ്റുന്ന ആളുകൾ ഇവിടെ തന്നെ ചൊല്ല. ചിലപ്പോൾ തിരക്കുള്ള ആളുകളുണ്ട്, അവര് ഉലമാക്കൾ പറഞ്ഞതുപോലെ തിരക്കുള്ള സന്ദർഭത്തിൽ അത് തീരെ ചൊല്ലാതിരിക്കല്ല. അവർക്ക് നിസ്കാരത്തിന്റെ ദിക്റാണെങ്കിൽ പോലും സാലിൽ ഉസൈമി ഹഫിളഹുള്ള തന്നെ പറഞ്ഞത് കാണാം, നമുക്ക് എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ, ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ ആ നടക്കുന്ന സമയത്ത് ആ ദിക്ർ പൂർത്തിയാക്കുക, ഇനി കാറിലാണെങ്കിൽ കാറുന്നത് പൂർത്തിയാക്കുക. അങ്ങനെയൊക്കെ അത് ചെയ്ത് നിലനിർത്താൻ സാധിക്കണം. കുട്ടികൾ, ഇവിടുത്തെ തുല്ലാബുകൾ പ്രത്യേകിച്ചും, അവർക്കതിന് സമയമുണ്ട്. ആ സമയം നിശ്ചയിച്ചത് ദിക്ർ ചൊല്ലാനാണ്, ആ സമയത്ത് ഉറങ്ങിത്തൂങ്ങാനല്ല. നമ്മൾ പതിവാക്കണം, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ അദ്കാറു സബാഹ് അത് പതിവാക്കിയാൽ, വൽമസാ വൈകുന്നേരത്തെ ദിക്ർ, അദ്കാരി മാ ബഅദ സ്സലവാത് നിസ്കാരശേഷമുള്ള അഞ്ച് വഖ്ത് നിസ്കാരമുണ്ട്, അതിനുശേഷമുള്ള ദിക്റുകൾ ഒരുത്തൻ പതിവാക്കിയാൽ, അദ്കാരി നൗം രാത്രി ഉറങ്ങുമ്പോൾ ദിക്ർ അത് പതിവാക്കിയാൽ, ഉദ്ദ മിനദ്ദാകിരീൻ അല്ലാഹ കസീറ, അവനെ ആരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും? ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. അപ്പൊ ഇത് നാലും നമ്മൾ പതിവാക്കണം. അതിന് പുറമെ നമ്മൾ പിന്നെ പള്ളിയിൽ കയറുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ടോയ്ലറ്റിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, അതേപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. രാവിലത്തെ ദിക്കർ, വൈകുന്നേരത്തെ ദിക്കർ, ഉറങ്ങുമ്പോഴുള്ള ദിക്കർ, അതുപോലെ തന്നെ നിസ്കാര ശേഷമുള്ള അഞ്ചു വക്ത് നിസ്കാര ശേഷമുള്ള ദിക്കർ, ഇത് നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാം. മറ്റൊരു പരിഹാരം, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ പെടാനുള്ള മറ്റൊരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താ? ഈ ദിക്കറിന്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന കൂട്ടത്തിൽ മറ്റൊന്ന്, റസൂലുള്ള പറഞ്ഞു, മനിസ്തയ്ഖല മിൻ നൗമിഹി, ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കണം. ദിക്കറിന്റെ വിഷയത്തിൽ സ്ത്രീകൾക്ക് ഹൈദ് നിഫാസ് തടസ്സമേയല്ല. പല സ്ത്രീകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്, ഹൈദിന്റെ സമയം, മെൻസസിന്റെ സമയത്ത് ദിക്കറിന്റെ കാര്യം അവർ വിട്ടേക്കും. ഇല്ല, അവർക്ക് ദിക്കറ് ചൊല്ലാൻ ഹൈദ് നിഫാസ് തടസ്സമേ അല്ല. അതേപോലെ തന്നെ രാവിലത്തെ ദിക്കർ അവർക്ക് അത് അവരുടെ നിസ്കാരത്തിന്റെ ആ മുസല്ലയിൽ വെച്ചുകൊണ്ട് അവനെ നിർവഹിക്കാം. ഇനി അടുക്കളയിലാണെങ്കിലും അവർക്കത് അത് അവർക്ക് ആ വിഷയത്തിലുള്ള ശീലം ഉണ്ടാകണം. രാവിലെ അവർക്ക് തിരക്കുള്ള സമയമാണെങ്കിൽ കൂടി ഈ ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് അവർ ഒഴിവാക്കാൻ പാടില്ല. ഭർത്താക്കന്മാർ ആ വിഷയത്തിൽ അവരെ സഹായിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹദീസിലുള്ളത്, മനിസ്തയ്ഖല മിൻ നൗമിഹി, ഒരുത്തൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു, വഅയ്ഖല ഇംറഅതഹു, തന്റെ ഭാര്യയെ തഹജ്ജുദിനു വേണ്ടി എണീൽപ്പിച്ചു, വസല്ലയാ ജമീഅൻ റകഅതൈനി, എന്നിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ, കുതിബ മിനദ്ദാഖിരീൻ അല്ലാഹ കസീറൻ വദ്ദാഖിറാത്ത്, ആ ദമ്പതിമാരെക്കുറിച്ച് അള്ളാഹു രേഖപ്പെടുത്തുക എങ്ങനെയാണ്? ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ, അതുപോലെ തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേര് രേഖപ്പെടുത്തും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് ദിക്കറിന്റെ വിഷയത്തിൽ നമ്മൾ അവസാനിപ്പിക്കണം, നമ്മുടെ സമയം കഴിഞ്ഞു. ദിക്കറ് ചൊല്ലുമ്പോൾ വെറുതെ ആ ലഫ്ലുകളൊക്കെ അറബിയിൽ തന്നെ പറഞ്ഞ് അതിന്റെ അർത്ഥമറിയാത്ത അവസ്ഥയുണ്ടാകുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അർത്ഥം പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. സമയം നമ്മൾ കണ്ടെത്തിയത് ചെയ്യണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞത് കാണാം, വഅഫ്ളു ദിക്രി വഅൻഫഉഹു, ദിക്കറിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തമുള്ള ദിക്കർ, ഏറ്റവും ഉപകാരപ്രദമായ ദിക്കർ, മാ വാതഅ ഫീഹിൽ ഖൽബുൽ ലിസാന, ഹൃദയവും നാവും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപോലെ. നാവ് പറയുമ്പോൾ ഹൃദയം അതിന്റെ കൂടെയുണ്ട്. നാവും ഹൃദയവും ഒരേപോലെ ഒന്നിച്ചുകൊണ്ടുള്ള ദിക്കറാണ് ഏറ്റവും അഫ്ളലായ അൻഫഅയ ദിക്കർ. നാവുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മനസ്സിൽ വേറെന്തോ അവന്റെ ജോലിയെക്കുറിച്ചും അവന്റെ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയാണ്. ആ ദിക്കറല്ല, മനസ്സും നാവും യോജിച്ചു വന്ന ദിക്കർ, അതാണ് ഏറ്റവും അഫ്ളലായ ദിക്കർ. അതുപോലെ തന്നെ വഖാന മിനൽ അദ്ഖാരി നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ച ദിക്കർ ആവുക എന്നുള്ളതും, നാവും കൽബും ഒന്നിക്കണം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്കർ ആവുക എന്നുള്ളതും, വശഹിദ ദാഖിറു മഅനിയഹു വമഖാസിദഹു, മറ്റൊന്നെന്താണ്? ദാഖിർ, അതിന്റെ ആശയ തലങ്ങൾ, അതിന്റെ ഉദ്ദേശ തലങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാകണം. അതിനെ അറിഞ്ഞുകൊണ്ട് ആ ദിക്കറിന്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരവസ്ഥയുണ്ടാകണം. അപ്പൊ ദിക്കറിന്റെ അർത്ഥം അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഈ ചൊല്ലുന്നത്? അത് കേവലം ഒരു ഒച്ചയായിട്ട് മാറരുത്, മറിച്ച് ഇതിന്റെ അർത്ഥം, അതിന്റെ ആശയം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും നമ്മൾക്ക് അറിയാത്തതല്ല, മറിച്ച് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു അപാരമായ തൗഫീഖാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത്. അത് അതിന് സമയം നമ്മൾ കണ്ടെത്തണം. അവരാണ് ബുദ്ധിമാന്മാർ. വളരെ കുറഞ്ഞ അധ്വാനമുള്ള അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും സമ്പത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിന്റെയും ആവശ്യമില്ലാത്ത, എന്നാൽ പുണ്യത്തിൽ വലിയ അളവ് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന, വമ്പിച്ച പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന, അള്ളാഹുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന, ഏറ്റവും മഹത്തരമായ, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഇബാദത്താണ് ദിക്റുല്ലാ. അത് നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം, സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അല്ലാഹു തആല അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കണ സമയത്തും എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുകൊണ്ട് പച്ചപ്പുള്ളൊരു നാവ്, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു നാവ്, ഹൃദയം അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك